ദൈവം എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച ചില കാര്യങ്ങൾ, ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം, വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോഷ്യോ എക്കണോമിക് അല്ലെങ്കിൽ സാമൂഹ്യ സാമ്പത്തിക കാര്യങ്ങൾ മാറുന്നു. രാഷ്ട്രീയ കാര്യങ്ങൾ ഈ ലോകങ്ങളിൽ മാറുന്നു. മറ്റ് ടെക്നോളജി മാറുന്നു. മറ്റ് പല കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ധാരാളം ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നവരാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിൽ പോയപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ന്യൂസിലും പത്രങ്ങളിലൊക്കെ നിറഞ്ഞു തന്നത്: കൊലപാതകം, രാഷ്ട്രീയം, മതം, വൈറസ് രോഗങ്ങൾ മുതലായ കാര്യങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങളാണ് കഴിഞ്ഞ ഒന്നൊന്നര ആഴ്ചയായി നിങ്ങൾ കേരളത്തിൽ പോയാൽ നിങ്ങൾക്ക് കേൾക്കുവാനുള്ളത്. യാത്ര ചെയ്താലും, കടകളിൽ പോയാലും, സാധനം മേടിക്കാൻ പോയാലും, പച്ചക്കറി മേടിക്കാൻ പോയാലും ഒക്കെ അവർ പറയുന്നത്, ഓ അത് മേടിക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ല എന്നുള്ള ഈ മൂന്ന്: കൊലപാതകം, രാഷ്ട്രീയം അല്ലെങ്കിൽ ഇലക്ഷൻ അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ രോഗങ്ങൾ, വൈറസ് മുതലായ കാര്യങ്ങൾ. അങ്ങനെ ധാരാളം കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ആ കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇന്ന് കേട്ട വചനങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാകും നമുക്ക് എങ്ങനെ ഈ കാലഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കും അല്ലേ. എങ്ങനെ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കും. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത ദാനിയൽ പുസ്തകത്തിലെ ഒന്ന് രണ്ട് വചനങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, ദാനിയൽ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം വളരെ കോംപ്രമൈസേഴ്സ് ആയിരിക്കുന്ന അല്ലേ, അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ദാനിയൽ, ദാനിയലും ദാനിയലിൻ്റെ സുഹൃത്തുക്കളുടെയും ജീവിതം. അങ്ങനെ ദാനിയലിൻ്റെ പുസ്തകം അവസാനിക്കാറാവുമ്പോൾ അവിടെ അന്ത്യകാല പ്രവചനങ്ങളെക്കുറിച്ച് പല കാര്യങ്ങൾ പറയുമ്പോൾ ഒരു വചനം എൻ്റെ മനസ്സിൽ ഉടക്കിയൊരു വചനമാണ് ദാനിയൽ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വചനം.
നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും.
ഇനി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കേട്ടതാണ്. 17-ാം അധ്യായം അതിൻ്റെ 3-ാം വചനം വായിക്കാം.
ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു.
സഹോദരങ്ങളെ, ചിന്തിക്കുക, ദാനിയൽ പുസ്തകം 11:32 ഇങ്ങനെയാണ് പറയുന്നത്: നിന്നെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ആ പദം നിന്നെ അറിയുന്ന ജനം, ദോസ് ഹു നോ ഗോഡ്, ദൈവത്തെ അറിയുന്ന ജനങ്ങൾക്ക് മാത്രമേ ഉറച്ചു നിൽക്കുവാൻ, വീര്യം പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. മുമ്പോൾ കേട്ട വചനങ്ങളിലൂടെ ദൈവത്തെ അവൻ്റെ പരിജ്ഞാനത്തിൽ അറിയാത്തിടത്തോളം കാലം നമുക്ക് ഉറച്ചു നിൽക്കുക സാധ്യമല്ല, ഉറച്ചു നിൽക്കുവാൻ സാധിക്കത്തില്ല. ഇവിടെ ദാനിയൽ പ്രവചനത്തിൽ പറയുകയാണ് ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഈ കാലഘട്ടങ്ങളിൽ സഹോദരങ്ങളെ, നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യം ദൈവത്തെ, നമ്മുടെ ദൈവത്തെ വ്യക്തമായും തിട്ടമായും അറിയുക എന്നുള്ളതാണ്. ആ അറിവ് അല്ലെങ്കിൽ പരിജ്ഞാനം, എക്സ്പീരിയൻഷ്യൽ നോളജ് നമുക്കില്ലാത്തിടത്തോളം കാലം സഹോദരങ്ങളെ, മുന്നോട്ടുള്ള വഴികൾ ദുഷ്കരമാണ്. അവിടെയാണ് ദൈവത്തെക്കുറിച്ച് നമുക്കുള്ള വെളിപാടുകളുടെയും ദൈവത്തെക്കുറിച്ചുള്ള ആരാധനയും, ദൈവം ആരാണെന്നറിഞ്ഞ് അവന് തക്കതായ മഹത്വം കൊടുക്കേണ്ട കാര്യത്തെക്കുറിച്ചുള്ള സീരിയസ്നെസ്സും ഉത്തരവാദിത്വവും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അവനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുക സാധ്യമല്ല. ദൈവത്തെക്കുറിച്ചറിയാതെ, നമ്മുടെ ദൈവത്തെ വ്യക്തമായിട്ടറിയാതെ നമുക്ക് മുന്നോട്ട് പോകുക സാധ്യമല്ല എന്നുള്ളൊരു തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാത്തിടത്തോളം കാലം നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു ജഡികമായ അല്ലെങ്കിൽ ഷാലോയായ ഒരു ഉൾക്കരുത്തില്ലാത്ത ആഴമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടും. ദൈവത്തെ അവൻ്റെ പരിജ്ഞാനത്തിൽ ദൈവത്തെ യഥാർത്ഥമായിട്ട് നമ്മൾ അറിയണം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിന് 3-ാം വചനം പറയുകയാണ്. ദൈവത്തെ എങ്ങനെയാണ് പറയുന്നത്?
ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകും.
അതെ, നമ്മുടെ ജീവിതത്തിൽ ജീവൻ ഇല്ലാത്തതിൻ്റെ യഥാർത്ഥ കാരണം ഏകസത്യമായ ദൈവത്തെ നമ്മൾ ശരിക്കും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവനെ യഥാർത്ഥത്തിൽ അറിയുന്നതാണ് നിത്യജീവനെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. കർത്താവായ യേശുവിനെ നമ്മൾ ഈ ഭൂമിയിലേക്ക് നമുക്ക് തന്നത് എന്തിനാണ്ടിയാണ്? നമ്മളെ രക്ഷിക്കാനാണ്. അത് സമ്മതിച്ചു. പക്ഷെ നമുക്ക് അത് അവൻ വാഗ്ദാനം ചെയ്തത് എന്താ? നിത്യജീവനാണ്. ആ നിത്യജീവൻ കിട്ടണമെങ്കിൽ ഇവിടെ പറയുന്നതാണ്, യു ഷുഡ് നോ ജീസസ്. നിങ്ങൾ യേശുവിനെ യഥാർത്ഥമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ജീവൻ്റെ അവസ്ഥ വളരെ കുറവായിരിക്കും. എത്രമാത്രം യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ അറിയാമോ അത്രമാത്രം ജീവനായിരിക്കും നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്നത്. ആ ജീവനിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. സൗരങ്ങളെ ആലോചിക്കുക, നിങ്ങളുടെ ബൈബിൾ നോളജ് വർക്ക് ചെയ്യപ്പെടാത്ത ഒരു കാലഘട്ടം വരും. നമ്മുടെ തലയിൽ കൊണ്ടു നടന്ന എല്ലാ അറിവുകൾക്കും വേസ്റ്റ് എന്ന് വരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അവിടെ യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനമായിരിക്കും നിങ്ങളെയും എന്നെയും നിലനിർത്തുന്നത്. യേശുവിനെക്കുറിച്ചുള്ള സ്നേഹത്തിൽ, അവൻ്റെ യേശുവിനെ ഹൃദയത്തിൽ അറിയുന്നത് കൊണ്ട് മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് യേശുവിനെയും ദൈവത്തെയും ദൈവിക മർമ്മങ്ങളെയും ദൈവ വഴിപാടുകളെയും അധികമായി വാഞ്ചിക്കുവാൻ ആഗ്രഹിക്കുവാൻ ഞാൻ ഉത്ബോധിപ്പിക്കുകയാണ്. കാരണം ദുഷ്കരമായൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെ നിങ്ങളുടെ തലയിലെ അറിവ് വെച്ചുകൊണ്ട് ഒന്നും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ഒന്നും വർക്ക് ചെയ്യാൻ പോകാത്ത ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ വരും. അതുകൊണ്ട് ദൈവത്തെ അവൻ്റെ അതിൻ്റെ അർത്ഥത്തിൽ ആഴത്തിൽ നമ്മൾ അറിയണം. ദൈവത്തെ അറിയുക എന്ന് പറയുമ്പോൾ അതിന് മുമ്പുമായി പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യണം. ദൈവം ആരാണെന്ന് അറിഞ്ഞ് അവന് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അവന് ഞാൻ വിചാരിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനെ കുറിച്ചുള്ള ആ ബഹുമാനവും റെസ്പെക്റ്റും വളരെ കുറഞ്ഞുള്ള ഒരു മാറിപ്പോയോ എന്ന് നമ്മൾ ആലോചിക്കും. നമ്മൾ ദൈവത്തെ ആരാധിക്കും, ദൈവം വലിയവനെന്ന് പറയും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട തക്കതായ മഹത്വം നമ്മൾ പലപ്പോഴും കൊടുക്കാറില്ല. അതിൻ്റെ റെവറൻസ് നമ്മൾക്ക് കൊടുക്കാറില്ല. അതിന് ഞാൻ പറയാം, അതെന്താണ് അതിൻ്റെ കാരണമെന്ന്. ദൈവത്തെ യഥാർത്ഥമായിട്ട് എൻകൗണ്ടർ ചെയ്ത ഒരു വ്യക്തി, ദൈവത്തെ യഥാർത്ഥമായിട്ട് മുഖാമുഖം അല്ലെങ്കിൽ ദൈവത്തെ യഥാർത്ഥമായിട്ട് അനുഭവിച്ചൊരു വ്യക്തിക്ക് ദൈവഭയമുണ്ടായിരിക്കും. നിങ്ങൾ പഴയ നിയമ പ്രവാചകന്മാരെ എല്ലാവരെയും നോക്കിക്കൂ, മോശയെ നോക്കിക്കൂ, മറ്റ് ദൈവിക മനുഷ്യരെ എല്ലാവരെയും നോക്കിക്കൂ. അവർ ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ വന്നപ്പോൾ അവർ വീണുപോയി. അവർ വീണ് കിടന്ന് ദൈവത്തെ നമസ്കരിച്ചു. ഐശയപുസ്തകം 6-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവത്തെ കാണുമ്പോൾ അവൻ എന്താണ് ചെയ്യുന്നത്? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, അവൻ സാഷ്ടാംഗം വീണു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ ഒരു ദൈവത്തിൻ്റെ മുമ്പിലുള്ളൊരു വീഴ്ച, ആരാധനാ മനോഭാവത്തോടെ ഒരു വീഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തെ അതിൻ്റെ ആ ബഹുമാനത്വത്തോടെ നമ്മൾ ദൈവത്തെ അംഗീകരിച്ചിട്ടില്ല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുത്തിട്ടില്ല. ആ റെഫറൻസ് നമ്മൾ കൊടുത്തിട്ടില്ല. മലാക്കി പ്രവചനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ വരുമ്പോൾ അവൻ ചോദിക്കുകയാണ്, ദൈവം ചോദിക്കുകയാണ്, എനിക്ക് തരേണ്ട മഹത്വം നിങ്ങൾ എനിക്ക് തരുന്നുണ്ടോ എന്ന് മലാക്കി പ്രവചനത്തിൽ ചോദിക്കുകയാണ്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിക്കുവാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ മുടന്തും ദീനവുമുള്ളതിനെ അർപ്പിച്ചാൽ അത് ദോഷമല്ല. അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക, അവൻ പ്രസാദിക്കുമോ, നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആകയാൽ ദൈവം നമ്മളോട് കൃപ കാണിക്കുവാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു, അവന് നിങ്ങളോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് മേൽത്തരമായത് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നില്ല എന്നാണ് മലാക്കി പ്രവചനത്തിൽ ദൈവത്തിൻ്റെ നമ്മളോടുള്ള പരാതി. നമ്മൾ മേൽത്തരമായത് കൊടുക്കുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത്, നമ്മൾ മേൽത്തരമായി കൊടുക്കുന്നത് നമ്മൾ ഈ ലോകത്തിനാണ്. നമ്മുടെ ജീവിതത്തിൽ മേൽത്തരമായതൊക്കെയും നമ്മൾ നീക്കി വെക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ, ഒരുപക്ഷെ ലോകത്തിനോ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനോ ആണ് നമ്മൾ മേൽത്തരമായിട്ടുള്ളതൊക്കെയും നമ്മൾ നീക്കി വെക്കുന്നത്. ഇവിടെ ദൈവം ചോദിക്കുന്നതാണ്, മേൽത്തരമായതിനെ നിങ്ങൾ ഊനമുള്ളതിനെ നിങ്ങൾ ഊനമുള്ളതിനെ എനിക്ക് സമർപ്പിച്ചാൽ, നിങ്ങളുടെ ദേശാധിപതിക്ക് കൊടുത്താൽ അവൻ പ്രസാദിക്കുമോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അതിന് തക്കതായ മഹത്വം നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് തക്കതായ മഹത്വം കൊടുക്കേണ്ടിയിരിക്കുന്നു. അബ്രാഹാമിൻ്റെ ജീവിതത്തിലേക്ക് വരിക. അബ്രാഹാമിന് ദൈവം വെളിപാട് കൊടുത്തപ്പോൾ, അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ എൻ്റെ 1 മുതലുള്ള 1 വായിക്കുമ്പോൾ, അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവം ആകുന്നു. ഐ ആം എ ഗോഡ് ഓൾ മൈറ്റി. ദൈവം അബ്രാമിന് കൊടുത്ത വെളിപാട് ഇതാണ്, ഐ ആം ദ ഗോഡ് ഓൾ മൈറ്റി. നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. എനിക്ക് നിനക്ക് മധ്യേ ഞാൻ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രാം എന്താണ് ചെയ്തത്? അപ്പോൾ അബ്രാം സാഷ്ടാംഗം വീണ് ദൈവം അവനോട് അരുളി ചെയ്തെന്നാൽ, ദൈവിക വെളിപാട് അബ്രാമിന് കൊടുത്തത്, ഐ ആം ദ ലോർഡ്, ഞാൻ ഓൾമൈറ്റി, സർവശക്തിയുള്ള ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിത് കേട്ടതുപോലെ നമുക്ക് വേണ്ട വെളിപാട് ഇതാണ്, എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. ഈസ് ആൻ ഓൾമൈറ്റി ഗോഡ്. അവിടെ നിന്ന് വേണം നമ്മുടെ ആരാധനയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ തുടങ്ങേണ്ടത്. ദൈവം ആരാണെന്നൊന്ന് അറിഞ്ഞുകൊണ്ട് നിന്നിൽ വേണം നമ്മൾ തുടങ്ങുവാൻ. അവിടെ നമ്മൾ ആരാധനക്കാരനായിട്ട് മാറും. കാരണം ഹീസ് ഓൾമൈറ്റി ലോർഡ്, അവൻ സർവശക്തനായ ദൈവമാണ്. അവിടെയാണ് ആ അറിവിൽ നിന്നാണ്, ദൈവം ആരാണെന്നുള്ള അറിവിൽ നിന്നാണ് നമ്മുടെ ആരാധന തുടങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആരാധന വെറും പൊഴിവാക്കുകളും പാഴ്വചനങ്ങളും നമ്മുടെ ചിന്തയിൽ നിന്നുയരുന്ന എന്തോ ഒരു വചനങ്ങളായി മാറി മാത്രം മാറിപ്പോകും. ദൈവത്തെ അവൻ്റെ മഹത്വത്തിൽ നമ്മൾ അറിയണം. അപ്പോൾ മാത്രമേ നമ്മുടെ ആരാധന നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയുള്ളൂ. ഞാൻ വിചാരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തെ നമ്മൾ വളരെ ചെറുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ ദൈവത്തെ നമ്മൾ ചെറുതാക്കുന്ന ഏത് രീതിയിലാണ്? ദൈവം മോശക്കാരനാണെന്ന് നമ്മൾ പറയുന്നില്ല, ദൈവം ഒരു ഉപഭോഗ ഭക്തുവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവം, അതിലപ്പുറം ഒരു ദൈവത്തെ നമ്മൾ പലപ്പോഴും അറിഞ്ഞിട്ടില്ല, നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, അവൻ കേൾക്കും, ഇത് ശരി തന്നെ. പക്ഷെ അതിലപ്പുറമുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിൻ്റെ മഹത്വവും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ വളരെ ലഘുവാക്കി കാണുന്നു. രാഷ്ട്രീയക്കാർ മുഴുവൻ ദൈവത്തെ അവരുടെ വോട്ട് ബാങ്കാക്കി മാറ്റുന്നു. കള്ളപ്രവാചകന്മാർ ദൈവത്തെ അവർക്ക് ആദായ സൂത്രമെന്നെണ്ണുന്നു. നമ്മൾ ദൈവത്തെ എന്തായിട്ടാണ് കാണുന്നത്? അതാണ് എൻ്റെ മനസ്സിൽ വന്ന ചോദ്യം. ഈ ലോകം മുഴുവൻ ദൈവത്തെ അവർ ബിസിനസ്സുകാർ അവർ CEO എന്ന പോലെ കാണുന്നു. ബിസിനസ്സുകാർ അല്ലെങ്കിൽ മറ്റ് ആൾക്കാർ ദൈവത്തെ ഒരു ആദായ സൂത്രമെന്ന് കാണുന്നു. നമ്മൾ ദൈവത്തെ ആരാണെന്നാണ് കണ്ടിരിക്കുന്നത്? ദൈവത്തെ സർവശക്തനായ ദൈവമെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അത് ആ റെവലേഷനാണ്, ആ വെളിപാടാണ് അബ്രാഹാമിന് ഈ ദൈവം കൊടുത്തത്. ഐ ആം ദ ഓൾമൈറ്റി ഗോഡ്, ഞാൻ സർവശക്തനായ ദൈവത്തിനാണ്. അതിൽ നിന്നാണ് അബ്രാഹാമിനെ ദൈവം പണിയുന്നത്, അവിടെ നിന്നാണ് അബ്രാഹാമിനെ ദൈവം പണിയുന്നത്. അതുകൊണ്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു പണി നടത്തണമെങ്കിൽ വി ഷുഡ് നോ ഗോഡ് ഫസ്റ്റ്. ദൈവത്തെ അതിൻ്റെ മഹത്വത്തോടെ നമ്മൾ അറിയണം. ഇനി ജോബിനെ നോക്കുക. ജോബിൻ്റെ ജീവിതത്തിൽ ജോബ് അവസാനം വന്നപ്പോൾ സങ്കീർത്തനം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തെ, ദൈവമില്ല എന്ന് ആരാണ് പറയുന്നത്? മൂഢൻ പറയുന്നു. പക്ഷെ ദൈവത്തെ അന്വേഷിക്കാത്തവരെ എന്താണ് പറയുന്നത്? എൻ്റെ താഴത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ദൈവമില്ല എന്ന് 14-ാം സങ്കീർത്തനം. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മലയച്ചത് പ്രവർത്തിക്കുന്നു, നന്മ ചെയ്യുന്നവരാരുമില്ല. പക്ഷേ രണ്ടാമത്തെ കാറ്റഗറിയിലാണ് പലപ്പോഴും നമ്മൾ പെടുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ? അപ്പം ദൈവത്തെ ദൈവമില്ല എന്ന് പറയുന്നത് നമ്മൾ മൂഢനെന്ന് പറയുമ്പോൾ, ദൈവത്തെ യഥാർത്ഥമായി അന്വേഷിക്കാത്തവരെ ദൈവം വിളിക്കുന്നത് ബുദ്ധിയില്ലാത്തവരെന്ന്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പറയുകയോ, മറ്റു മൂഢന്മാർ ദൈവമില്ല അല്ലേ, ദൈവമില്ല എന്ന് പറയുന്നവർ മൂഢരെന്ന് പറയുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, നീ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണോ അല്ലെങ്കിൽ നീ ബുദ്ധിയില്ലാത്ത മനുഷ്യനാണ്? അപ്പം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. യോബിൻ്റെ ജീവിതത്തിൽ ദൈവം വഷളന്മാരെ അതിൻ്റെ 21-ാം അധ്യായത്തിൽ യോബ് ഇങ്ങനെയാണ് പറയുന്നത്. അതായത് ദുഷ്ടന്മാരെ കുറിച്ച് യോബ് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ 21:13 പറയാണ്, അവർ സുഖമായി നാൾ കഴിക്കുന്നു, മാത്ര കൊണ്ട് പാതാളത്തിലേക്ക് ഇറങ്ങുന്നു. അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോവുക, നിന്റെ വഴികളെ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ സർവശക്തനെ സേവിക്കുവാൻ അവൻ ആർ? ദുഷ്ടന്മാരുടെ ചിന്ത, ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ഇങ്ങനെയാണെന്നാണ് യോബ് പറയുന്നത്. അവൻ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോവുക, നിന്റെ വഴികളെ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ സർവശക്തനെ സേവിക്കുവാൻ അവൻ ആർ? അവനോട് പ്രാർത്ഥിച്ചാൽ എന്ത് പ്രയോജനം എന്ന് പറയുന്നു. എന്നാൽ അവരുടെ ഭാഗ്യം അവർ കൈവശമില്ല, ദുഷ്ടന്മാരുടെ ആരാധന എന്നോടാകുന്നിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ യോബ് അതായത് മൂഢന്മാർ അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ യോബ് ദൈവത്തിനെക്കുറിച്ച് അത്രമാത്രം ഒരു അറിവൊന്നും ആ സമയങ്ങളിൽ യോബിന് വന്നിട്ടില്ല. എങ്കിലും 42-ാം അധ്യായം വരുമ്പോൾ ദൈവമുമ്പാകെ ദൈവത്തിൻ്റെ വെളിപാട് യോബിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ പറയുന്ന വചനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിൻ്റെ 42:1-6 വചനങ്ങൾ, അതിന് യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഓർക്കുക, അവൻ ഏത് ലെവലിൽ നിന്നാണ് ഈ യേശുവിനെ ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്കാണ് വന്നു നോക്കുക. അറിവ് കൂടാതെ ആലോചനയെ മറിച്ച് കളയുന്നവൻ ആര്? അങ്ങനെ എനിക്കറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ അറിയുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോബ് എത്തിപ്പെട്ട തലം ഇതാണ്, ദൈവമേ നീ സംസാരിക്കണമേ, ഞാൻ കേൾക്കാം. ദൈവം ആരാണെന്നറിയണമെങ്കിൽ ദൈവം സംസാരിക്കണം നമ്മളോട്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ദൈവം ആരാണെന്ന് നമുക്കറിയുക സാധ്യമല്ല. ദൈവമേ നീ സംസാരിക്കണമേ, ഞാൻ കേട്ടുകൊള്ളാം. ഈ മനോഭാവം യോബിൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് അവിടെ നിന്നാണ് യഹോബിന് ദൈവത്തെക്കുറിച്ചുള്ള ദൈവിക വെളിപാടുകളുടെ ആ ശരിയായ അർത്ഥത്തിൽ അവന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് യോബ് പറയുന്നത് പോലെ, നൗ ഐ നോ യു, ഇപ്പോൾ എനിക്ക് നിന്നെ അറിയാം എന്ന് പറയത്തക്ക ഒരു രീതിയിലേക്ക് നമ്മൾ വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവമേ ഇപ്പോൾ എനിക്ക് നിന്നെ മനസ്സിലായി, നീ ആരാണ്? ഇപ്പോൾ എനിക്ക് മനസ്സിലായി നീ എത്രമാത്രം ശക്തിയുള്ളവനാണ്. ആ ഒരു തരത്തിലേക്ക് നമ്മൾ വരേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ വരാനുള്ള ലോകത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കുക സാധ്യമാകുള്ളൂ, വരാനുള്ള ജീവിതത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമുള്ളൂ. അപ്പോൾ ഈ ദൈവത്തെ അറിയുന്ന എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പ്രോമിസാണ്, ഇത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. എൻ്റെ ജനങ്ങൾ എന്നെ അറിയുമെന്നുള്ളത് ഒരു വാഗ്ദാനമാണ്. എബ്രായ എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിൽ ആ വാഗ്ദാനമുണ്ട്. അവിടെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല, കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തെ അറിയാൻ സാധ്യമാകും. കാരണം അങ്ങനെയുള്ള ഒരു വാഗ്ദാനമാണ് എബ്രായ എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 11-ാം.
ഇനി അവരിലാരും തൻ്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല.
അതിന്റെ 10, 10 മുതൽ 10, 11.
ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനിയും അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല, അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും.
ആ ഇവിടെ പറയുകയാണ്, ഇനി ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ നോഹിം ദൈവത്തെ അറിയുക എന്ന് ആരും പറയേണ്ട ആവശ്യമില്ല. ഫ്രം ദ ലീസ്റ്റ് ടു ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദം, ആബാലവൃത്തം അതായത് കുഞ്ഞു കുഞ്ഞുങ്ങളടക്കം എല്ലാവർക്കും ദൈവത്തെ അറിയുക സാധ്യമാകുന്നുള്ളൊരു തലം പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എവ്രി വൺ ക്യാൻ നോ ലോർഡ്. എല്ലാവർക്കും നമുക്ക് ദൈവത്തെ അറിയുക എന്നുള്ള വാഗ്ദാനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് യേശുവിൽ പണ്ടേ മറഞ്ഞു കിടന്ന ആ മർമ്മം യേശുവിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതാണ് മുമ്പ് നമ്മൾ കേട്ടത്, യേശു എന്ന ആ മർമ്മം, യേശു എന്ന ആ വെളിപാട് പുതിയ നിയമത്തിൽ നമുക്ക് തന്നത്. അതെല്ലാവർക്കും ദൈവത്തെ അറിയുക സാധ്യം. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യേശു ധൈര്യപൂർവ്വം പറഞ്ഞതിൻ്റെ കാര്യം അതുകൊണ്ട് തന്നെയാണ്. യേശു ദൈവമായിരുന്നു, അവൻ തത്വത്തിൻ്റെ മുദ്ര, എല്ലാത്തിൻ്റെയും ഏകീയ ഭാവം, അവനിൽ എല്ലാം ദേഹരൂപമായി വസിക്കുന്നു. അപ്പോൾ യേശുവിനെ അറിയുന്നതിലൂടെ, യേശുവിനെ പരിജ്ഞാനത്തിൽ ധരിക്കുന്നതിലൂടെ, യേശുവിനെ യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നതിലൂടെ, അവൻ്റെ മഹത്വം അതുപോലെ നമ്മൾ ഏറ്റെടുക്കുന്നതിലൂടെ നമ്മൾ യേശുവിനെ ദൈവത്തെ അതിൻ്റെ മഹത്വത്തിൽ അറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ പ്രോമിസ്, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. എനിക്ക് ദൈവത്തെ നമുക്ക് അറിയുക സാധ്യം. അത് സാധ്യമായത് യേശു ഒരു വഴി തുറന്നതുകൊണ്ടാണ്. യേശു താണഭൂമിയിൽ വന്നതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ അതേ മഹാത്മ്യത്വത്തോടെ മഹത്വത്തോടെ അവനെ അറിയുവാൻ സാധിച്ചത്. യേശു ഭൂമിയിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അല്ലേ ക്രൂശിൽ മരിച്ചതുകൊണ്ടാണ് യേശുവിനെ ആ അവൻ്റെ ദേഹമെന്ന തിരശീല കീറി നമുക്കൊരു പുതിയ വഴി, അവൻ കൃപയുടെ വഴി തുറന്നതുകൊണ്ടാണ് നമുക്ക് യേശു ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിയുകയും അവൻ്റെ അടുത്ത് പോവുകയും അവനെ തൊടുവാൻ സാധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അതുകൊണ്ട് യേശുവിനെ അറിയുവാൻ ആബാലവൃത്തം ജനങ്ങൾക്കും ചെറിയൊരു തൊട്ട് വലിയവര് വരെ ദൈവത്തെ അറിയുവാൻ ദൈവം നമുക്ക് വാഗ്ദാനം തന്നിരിക്കുന്നു. ഇനി ദൈവത്തെ അറിയുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പ്രിവിലേജാണ്. നമ്മൾ പലപ്പോഴും പറയും, ഓ ലോകത്തിലുള്ള മനുഷ്യർക്ക് പലരെയും, അയ്യോ അവർക്കൊന്നും ദൈവത്തെ അറിയത്തില്ല, നമ്മളെത്ര ഭാഗ്യവാന്മാരാണെന്ന് നമ്മൾ പറയും. പത്രോസിൻ്റെ ലയനത്തിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന വചനമാണ് 2-ാം അധ്യായത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് അല്ലേ 9-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഗത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഇറ്റ്സ് എ പ്രിവിലേജ്. ഇത് നമ്മുടെ ഒരു പ്രിവിലേജാണ് ദൈവത്തെ അറിയുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു നടക്കുന്നതിലും ഒരു ഉന്നതമായ തലം ദൈവത്തെ ഹൃദയത്തിൽ ഞാൻ അറിഞ്ഞു, ദൈവം ആരാണ് എന്നെനിക്കറിയാം അറിഞ്ഞു എന്ന് പറയുന്നതിലാണ്. നമ്മൾ പറഞ്ഞു നടക്കുമ്പോഴും ദൈവത്തെ ഞാൻ ദൈവിക പൈതലാണ്, ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറയുമ്പോഴും നമ്മളൊരു മറുചോദ്യം നമ്മളോട് ചോദിക്കണം, ഞാൻ ദൈവത്തെ അവൻ്റെ ആ മഹത്വത്തിൽ രാജാവായിട്ടും ഞാനൊരു പുരോഹിത വർഗജനമായിട്ടും അവൻ്റെ സ്വന്തം പുത്രനും പുത്രിയുമായിട്ട് ഞാൻ ദൈവത്തെ അറിഞ്ഞോ എങ്കിൽ നമ്മൾ അറിയണം. ഇറ്റ്സ് എ പ്രിവിലേജ്. അത് നൽകുന്ന വന്നിരിക്കുന്ന ഒരു പ്രിവിലേജാണ്. ആ പ്രിവിലേജ് മറ്റാർക്കും ദൈവം കൊടുത്തിട്ടില്ല. യഹൂദജനത്തോട് മറ്റുള്ളവർ ഒരു കൊതിയോടെ അവരോട് പറയുകയാണ്, ഓ ദൈവം നിയമം കൊടുത്ത ഒരു ജനം, അവർക്കൊരു ദൈവം അവരുടെ നിയമപാലകനായിട്ടും രാജാവായിട്ടും ഇരിക്കുന്നൊരു ജനം. അങ്ങനെയാണ് ജാതീയ ആൾക്കാർ ഇസ്രായേൽ ജനത്തെ അന്ന് കണ്ടുകൊണ്ടിരുന്നത്. ഓ അവർക്കൊരു നിയമം, ദൈവം ഒരു നിയമം കൊടുത്തിരിക്കുന്നു, അവർക്കൊരു ദൈവമുണ്ട്, നമ്മുടെ ദൈവം പോലെയല്ല, നമ്മുടെ ദൈവം പോലെയല്ല. അപ്പം അങ്ങനെ ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു പഴയ നിയമത്തിൽ ഇസ്രായേലെങ്കിൽ, പുതിയ നിയമത്തിൽ നമ്മളും ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. ദൈവത്തിൻ്റെ നിയമങ്ങളെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം എഴുതി. ദൈവത്തെ അറിയുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ദൈവത്തെ നമ്മുടെ അപ്പാ പിതാവേ അപ്പച്ച എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നു. പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ തന്നുകൊണ്ട് ദൈവീയ വെളിപാടുകൾ നമ്മുടെ ജീവിതത്തിൽ ഇട്ടു. ഓ, ഇതിൽ പേര് ഒരു പ്രിവിലേജ്. എന്തു വേണം നമുക്ക് സഹോദരങ്ങളെ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പണമോ നിങ്ങളുടെ വീടോ ഒന്നും വർക്കൗട്ട് ആകത്തില്ല. അവിടെ നോബഡി വാണ്ട്സ് ദാറ്റ്. അവിടെ വേണ്ട. അവിടെ നമ്മൾ ചവിട്ടി നടക്കാൻ പോകുന്ന സ്വർണത്തിന്മേലാണ്. ഇവിടെ ആർക്കും സ്വർണത്തിൻ്റെ ഒരു വീടുണ്ടാക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സ്വർണത്തിൽ ചവിട്ടി നടക്കുന്ന ഒരു വീട് നമുക്ക് ആർക്കുമില്ല. കാരണം സ്വർഗത്തിൽ അതിന് തക്ക വിലയേ ഉള്ളൂ. പക്ഷേ വിലയുള്ളത് നമ്മുടെ ദൈവത്തെ അറിഞ്ഞു അല്ലേ? ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്. നമ്മുടെ പ്രശംസ എന്തിലായിരിക്കണം? ഐ നോ ഗോഡ്. എനിക്ക് ദൈവത്തെ അറിയാം. എനിക്കെൻ്റെ ദൈവം ആരാണെന്നറിയാം. എൻ്റെ ദൈവം മഹത്വവാനമായ ദൈവമെന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതത്തിൽ മഹത്വപൂർണനായ ഒരു വ്യക്തിയാണ് ദൈവം. ആ അറിവാണ്, ആ അറിവിലാണ് ഞാൻ പ്രശംസിക്കേണ്ടത്. മറ്റൊന്നിലും പ്രശംസിക്കരുത്. മറ്റൊന്നിലും പ്രശംസിക്കാൻ നമ്മൾ പാടില്ല. നമ്മുടെ ബോസ്റ്റ് അത് ആ വചനം വായിക്കാൻ. ജെറമിയ പ്രവചനം 9-ാം അധ്യായത്തിലാണത് വരുന്നത്. എൻ്റെ 23-ാം വചനം പറയുകയാണ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ, യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. അതിലല്ലോ എനിക്ക് പ്രസാദമുള്ളതെന്ന് യഹോവയുടെ അരുളപ്പാട്. എൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, ലെറ്റ് ദം ഹു ബോസ്റ്റ് ഓഫ് ദിസ് ദാറ്റ് ഹി അണ്ടർസ്റ്റാൻഡ് ആൻഡ് നോസ് മീ. എനിക്ക് ദൈവത്തെ അറിയാം, അതാണ് എൻ്റെ ബോസ്റ്റിംഗ്. എനിക്ക് ക്രൂശിൽ എൻ്റെ ദൈവത്തെ അറിയാം, അതാണ് എൻ്റെ പ്രശംസ. ദൈവത്തിലല്ലാതെ എനിക്കൊരു പ്രശംസയുമില്ല. നമ്മുടെ പ്രശംസ എന്ന് പറയുന്നത് നമ്മുടെക്ക് എനിക്കെൻ്റെ ദൈവത്തെ അറിയാം, എൻ്റെ ദൈവത്തെ അറിയാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയണമെങ്കിൽ യാതൊരു കുറുക്കു വഴികളുമില്ല. ദർ ഇസ് നോ ഷോർട്ട് കട്ട്. നമ്മൾ കേട്ടതുപോലെ ദൈവത്തെ അറിയുന്നത് യേശുവിലൂടെയാണ്. ദർ ഇസ് നോ ഷോർട്ട് കട്ട്. ദൈവം വളരെ വ്യക്തമായും കൃത്യമായും വെച്ചിരിക്കുന്ന കാര്യം കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനിൽ നിന്ന് പഠിക്കുന്നതിലൂടെയാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത്. അവനിൽ നിന്ന് അവനെ പഠിക്കുന്നതിലൂടെ, അവനെ അറിയുന്നതിലൂടെയാണ് നമ്മൾ ദൈവത്തെ യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ അറിയുന്നത്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ചതാണ്. ഇരുപത്തഞ്ച് മുതലുള്ള വാക്യങ്ങൾ, 11-ന്റെ 25 മുതൽ എങ്ങനെയാണ് പറയുന്നത്? ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവയെ നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. എൻ്റെ പിതാവ് സകലവും എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രം വെളിപ്പെടുത്തി കൊടുക്കുന്നവനും ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും. ഇവിടെ പറയുകയാണ്, 29-ാം വചനത്തിലാണ്, ടേക്ക് മൈ യോക്ക് അപ്പോൺ യു ആൻഡ് ലേൺ ഫ്രം മീ. ദൈവത്തെ അറിയണമെങ്കിൽ വി നീഡ് ടു ലേൺ ഫ്രം ജീസസ്. ആത്മാവിലുള്ള ദാരിദ്ര്യത്തോടെ നമ്മൾ സമീപിക്കുവാണെങ്കിൽ, ശിശു സഹജമായ മനോഭാവത്തോടെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് വരുവാണെങ്കിൽ, യു ക്യാൻ ലേൺ എ ലോട്ട് ഫ്രം ജീസസ്. സഹോദരങ്ങളെ, ഒരു ഏകദേശം 900 ഭാര്യമാരുള്ള സോളമനല്ല കുടുംബജീവിതത്തെക്കുറിച്ച് വ്യക്തമായി എഴുതിയത്. ഒരു ഭാര്യയുമില്ലാത്ത പൗലോസ്ലീഹയാണ് കുടുംബജീവിതത്തെക്കുറിച്ച് വ്യക്തമായും തിട്ടമായും എഴുതിയത്. എന്തുകൊണ്ടാണ്? കാരണം ദൈവിക വെളിപാടുകളിലൂടെ മാത്രമേ നമ്മുടെ കുടുംബജീവിതം ശരിയാവുകയുള്ളൂ എന്ന് ദൈവത്തിനറിയാം. എക്സ്പീരിയൻസ് അല്ല, ദൈവിക വെളിപാടുകളിലൂടെ വന്ന മർമ്മങ്ങളിലൂടെ മാത്രമേ ദൈവിക മർമ്മങ്ങൾ ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. കാരണം അതിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ മർമ്മങ്ങളെ നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് കൈകാര്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ദൈവത്തിന് അറിയാമെന്നുള്ളത് കൊണ്ടാണ് സോളമൻ്റെ എക്സ്പീരിയൻസ് അല്ല നമ്മുടെ കുടുംബജീവിതത്തിൽ വേണ്ടത്, പൗലോസിൻ്റെ വെളിപാടുകൾ. ആരാണ് കുടുംബം, കുടുംബം എങ്ങനെയാണ് നയിക്കേണ്ടതെന്നുള്ള വെളിപാടിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം ദൈവം എങ്ങനെയാണ് പറയുന്നത്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് നോക്കുക, അതിനെല്ലാത്തിലും അവിടെ ഉത്തരങ്ങളും ഇണയുമൊക്കെയുമുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം നമ്മളിത് അന്വേഷിക്കുന്നില്ല. നമ്മുടെ പല പ്രശ്നങ്ങളിലും നമുക്ക് ഉത്തരമില്ലാത്തതിൻ്റെ കാരണം വി ഡോണ്ട് നോ ഗോഡ്. വി ഡോണ്ട് നോ ഗോഡ് ബിക്കോസ് വി ഡോണ്ട് സെർച്ച് ഇൻ ദിസ് ബുക്ക് അബൌട്ട് ദ സൊല്യൂഷൻ. ആ പ്രശ്നത്തിന് പരിഹാരം ഈ ബുക്കിൽ നമ്മൾ തപ്പി നോക്കുന്നില്ല, ഈ ബുക്കിൽ നമ്മൾ കണ്ടെത്തുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ പല പ്രശ്നങ്ങളും കീറാമുട്ടിയായിട്ട് ഇപ്പോഴും നിൽക്കുന്നതിൻ്റെ കാരണം, നമ്മൾ പല വഴികളിലും തെറ്റിപ്പോകുന്നതിൻ്റെ കാരണം നമുക്ക് ദൈവത്തെ അറിവില്ലാത്തത് കൊണ്ടാണ്, ദൈവിക മർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ പഠിക്കുക, ദൈവത്തിൽ നിന്ന് നമ്മൾ പഠിക്കുക. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ദിനം പ്രതി ക്രൂശമെടുത്ത് എന്നെ അനുഗമിക്കുക. നമ്മൾ ഒത്തിരി നാളായി മറന്നു കിടക്കുന്ന ഒരു കാര്യമാണ് ദിനം പ്രതി ക്രൂശെടുക്കുക എന്നുള്ളൊരു കാര്യം. നമ്മൾ ഒത്തിരി നാളായി മറന്നു കിടന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ക്രൂശെടുക്കണമെങ്കിൽ കർത്താവ് ആരാണെന്നും യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എന്ന് ചെയ്തതെന്നും ഉള്ള ആ വെളിപാടുകളിൽ നിന്ന് മാത്രമേ നമുക്ക് ക്രൂശെടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം യേശുവിന് ക്രൂശെടുക്കുവാൻ ദൈവത്തിൽ നിന്നുള്ള സഹായം ആവശ്യമായിരുന്നു. അവനെ ദൂതന്മാർ അവനെ ഹെൽപ്പ് ചെയ്തു, അവനെ ശുശ്രൂഷിച്ചു. അതിനുശേഷമാണ് അവൻ ധൈര്യത്തോടെ അല്ലേ മരണത്തിന് വേണ്ടി മരിക്കാനായിട്ട് പുറപ്പെട്ടത്. എന്ന് പറഞ്ഞതുപോലെ നമുക്കും കർത്താവായ ദൈവത്തിൽ നിന്നുള്ള ആ ഹെൽപ്പില്ലാതെ നമുക്ക് ദിനം പ്രതി ക്രൂശെടുക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ പക്ഷേ ഒരു തവണയോ രണ്ട് തവണയോ ഈ ക്രൂശെടുക്കാനൊക്കെ ശ്രമിച്ചേക്കാം, പക്ഷെ നമ്മൾ വീഴും. ദൈവത്തിൻ്റെ ഹെൽപ്പ്, ദൈവത്തിൻ്റെ സഹായം നമ്മുടെ ജീവിതത്തിലുള്ളടത്തോളം കാലം നമുക്ക് ആ ക്രൂശെടുക്കുവാൻ സാധിക്കത്തില്ല. അഞ്ച് സഹോദരങ്ങളെ, ദൈവത്തെ അറിയണമെങ്കിൽ ദൈവത്തിൽ നിന്ന് നമ്മൾ കേൾക്കണം, ദൈവത്തിൽ നിന്ന് നമ്മൾ കേൾക്കണം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ നാലിൻ്റെ 4 ഇങ്ങനെയാണ് പറയുന്നത്, അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന വചനം എന്ന് പറയുമ്പോൾ ദൈവം സംസാരിക്കുന്ന വചനങ്ങൾ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ കേൾക്കുവാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ, ദൈവത്തെ നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ, നമുക്ക് ദൈവത്തെ അവൻ്റെ മഹത്വത്തോടുകൂടി അറിയുക സാധ്യമല്ല. ദൈവിക വെളിപാടിൻ്റെ ആദ്യത്തെ തലം എന്നത് ദൈവത്തെ കേൾക്കുക എന്നുള്ളതാണ്. ഇവിടെ പറയുകയാണ്, എൻ്റെ വായിൽ നിന്ന് ദൈവത്തിൻ്റെ വായിൽ വരുന്ന എല്ലാ വചനങ്ങളും, ദൈവം സംസാരിക്കുന്ന വചനങ്ങൾ കൊണ്ട് മാത്രമാണ് നീ ജീവിക്കാൻ പോകുന്നത്. നമ്മൾ ആ തലത്തിൽ ആ വചനത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ജീവൻ നൽകുന്നത്, നമുക്ക് പോഷണമായി നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളെ ഫേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് കേട്ടേ മതിയാവൂ. ദൈവത്തിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി മാർത്തയോട് എന്താണ് പറഞ്ഞത് ദൈവം? ഒന്നേ വേണ്ടു, യു ലിസൺ ഫ്രം മീ. നീ എൻ്റെ പാദപീഠത്തിലിരുന്ന് എന്നെ കേൾക്കുക. ദാറ്റ് ഇസ് ഇനഫ്. അതുമതി. അതായത് യേശു പറയുന്നത് എങ്ങനെയാണ്, നീ എന്നെ അറിയുന്നതിലൂടെ, എന്നെ കേൾക്കുന്നതിലൂടെ എല്ലാ നിൻ്റെ എല്ലാ പ്രോബ്ലവും സോൾവ് ആവും. നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറും. അതുകൊണ്ട് ദൈവത്തിനെ കേൾക്കുവാൻ, ദൈവത്തിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കൂടുതലായിട്ട് അറിയും. അതാണ് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ യെശയ്യാപ്രവചനം 50-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. യെശയ്യാപ്രവചനം 50:4 വചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും എന്നെ ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. യഹോവയ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞുമില്ല. ഇവിടെ യേശുവിനെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഇവിടെ പറയുകയാണ്, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. പക്ഷേ അവിടെ പറയുകയാണ്, പിന്നീട് പറയണം, അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കേൾക്കുന്നതിലൂടെ, പിന്നെ അവർ നേരത്തെ പറഞ്ഞതുപോലെ പൗലോസ്ലിയായുടെ പല പ്രാർത്ഥനകളും കൊളോസ്യക്കാരുടെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 9-ാം വരെയുള്ള വചനങ്ങളിലും എഫിസ്യക്കാരുടെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 13-14-15-16 വാക്യങ്ങളിലൊക്കെ പൗലോസിൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു: ഈ എൻ്റെ ജനം ദൈവത്തെ അധികമായി അറിയണം. അവർ ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിയണം. നിങ്ങൾ ചിലർ 2 പീറ്റർ പഠിക്കുന്നുണ്ടാവും. അതിനകത്ത് ഏകദേശം 15-16 തവണയാണ് പറയുന്നത് പരിജ്ഞാനം, നോളജ് ഓഫ് ദ ലോർഡ്. അപ്പം പൗലോസിൻ്റെയും പത്രോസിൻ്റെയും ഒക്കെ ആഗ്രഹം നമ്മളെല്ലാവരും ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിയണമെന്നാണ്. അവരുടെ പ്രാർത്ഥന അതായിരുന്നു. ദൈവസ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും അറിയുക എന്ന് പറയുമ്പോൾ ദൈവത്തെ നമ്മൾ അറിയുകയാണ് എന്നാണ് പൗലോസിൻ്റെ പ്രാർത്ഥന. പത്രോസ് പറയുമ്പോൾ നിങ്ങൾ പരിജ്ഞാനത്തിൽ വളരണം, ദൈവകൃപയിൽ വളരണം എന്ന് പറയുമ്പോൾ പത്രോസ്ലിയുടെ ആഗ്രഹം നമ്മൾ ദൈവത്തെ അറിയണമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തെ കേൾക്കാം, ദൈവത്തെ നിന്ന് പഠിക്കാം, ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിയാം. അങ്ങനെ അറിയുമ്പോൾ മാത്രമേ ഈ ലോകത്തിൽ മുന്നോട്ടുള്ള വഴിയിൽ നമുക്ക് വളരെ ധൈര്യത്തോടെ മുന്നേറുവാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തെ അതിൻ്റെ മഹത്വത്തിൽ നിന്ന് അറിയുമ്പോൾ മാത്രമേ, ശാലോമോൻ ദേവാലയം പണിതതിന് ശേഷം പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ശാലോമോൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, ഈ ഇത്രയും വലിയ ദൈവത്തെ ഞങ്ങളെങ്ങനെ ഈ ചെറിയ ദേവാലയത്തിൽ ഈ ഇതിലൊതുക്കും, നിനക്ക് ഒരു പാർപ്പിടം ഞങ്ങൾക്ക് തരിക സാധ്യമല്ലല്ലോ, എങ്കിലും ഞങ്ങളിൽ പ്രസാദിക്കേണ്ടതിന് ഇവിടെ വസിക്കണമേ, ഈ ഭവനത്തിൽ നിന്ന്, ഈ ആലയത്തിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീ കേൾക്കണമേ. അത് സഹോദരങ്ങളെ, നമ്മളൊരു ചെറിയ ആലയമാണ്, എങ്കിലും ദൈവത്തിന് അതിൻ്റെതായ മഹത്വം ഈ ആലയത്തിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ദൈവിക മഹത്വം ഈ ആലയത്തിൽ വന്നു നിറയും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ്